നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സന്തോഷമുള്ള കർത്താവ് ശ്രദ്ധിച്ചേ. ക്രൈസ്തരോ, ഇവിടെ നമ്മൾ വായിക്കുന്ന കർത്താവ് പറയുന്ന വാചകമാണ് ഉടുപ്പിനെ കുറിച്ചും വിചാരപ്പെടുന്നുണ്ട്. ആ വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് ഉരുപ്പി, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, ശലോമോൻ പോലും തൻ്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളൂ ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിടുന്നതുമായ വയലിലെ പുള്ളിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വയലിലെ താമര എന്നുള്ള വിഷയമാണ്. മത്തായി സുവിശേഷം 5, 6, 7 ഈ 3 അധ്യായങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ പുരുഷാരത്തെ കണ്ടാറി മലമേൽ കയറി. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറി. അപ്പോൾ ഈ 3 അധ്യായങ്ങൾ യേശു ക്രിസ്തു പർവ്വതത്തിൽ വെച്ച് അല്ലെങ്കിൽ മലയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗ വിഷയങ്ങളാണ് ഈ 3 അധ്യായങ്ങൾ. മഹാത്മാ ഗാന്ധിജി പോലും ഈ 3 അധ്യായം വായിച്ച് സന്തോഷിക്കുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര മഹത്വമേറിയ ദൂതുകളാണ് ഈ 3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയുന്നത്. നിന്റെ ശത്രു നിന്നെ ആരെങ്കിലും ചെകിട്ട് തടിക്കുന്നെങ്കിൽ നിന്റെ മറ്റേ ചെകിടൂടെ കാണിച്ചു കൊടുക്കുക എന്ന് യേശു ക്രിസ്തു ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നു. യേശു ക്രിസ്തു പ്രസംഗിച്ച പ്രസംഗം താൻ മാതൃകയാക്കുന്നു. കാൽവരി ക്രൂശിൽ തന്നെ ക്രൂശിക്കുമ്പോൾ, ആണികൾ അടിച്ചു കയറ്റുമ്പോൾ, അത് തന്നെ മുൾക്കിരീടം അണിയുമ്പോൾ എല്ലാം യേശു ക്രിസ്തു അത് സഹിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് നല്ല മാതൃക കാണിക്കുന്നു. പിതാവ് ഇവർ ചെയ്യുന്ന ഇന്നെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രസംഗിക്കുക മാത്രമല്ല, പ്രസംഗം മാതൃകയിൽ കൊണ്ടുവന്ന കർത്താവിനെയാണ് ഇന്ന് പാൽക്കാലം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്ന് പലരും പ്രസംഗിക്കും, സ്റ്റേജിൽ തകർക്കും, പക്ഷെങ്കിൽ പ്രസംഗത്തിന് തങ്ങളുടെ ജീവിതത്തിൽ മാതൃക കാണത്തില്ല. എന്നാൽ നമ്മളും യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തരുവാൻ കർത്താവ് നമുക്ക് നല്ല മാതൃക കാണിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ്തലോ, പുരുഷാരത്തെ കണ്ടാറി മലമേൽ കയറി. യേശു ക്രിസ്തു പറഞ്ഞതായ ഓരോ വാക്കുകളും നമുക്ക് ചിന്തിപ്പാൻ തക്കൊണ്ണം കഴിയും. ഈ ഗിരിപ്രഭാഷണത്തിൽ വെച്ചാണ് യേശു ക്രിസ്തു പ്രാർത്ഥിപ്പാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ വിഷയം പഠിപ്പിച്ചത് ഈ പർവ്വതത്തിൽ വെച്ചാണ്. ഇന്ന് നമ്മൾക്കാൾ നമ്മൾ എടുത്ത വാക്യത്തിൽ മാത്രം നിന്ന് പറയാനേ സമയമുള്ളൂ. ചുരുങ്ങിയ സമയം നമുക്ക് സംസാരിക്കാം. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നെ അനുഗമിച്ച ജനത്തിനെ അവരുടെ മനസ്സിൽ കിടന്ന് വിചാരപ്പെടുന്ന രംഗം കർത്താവ് കണ്ടു. അപ്പോൾ കർത്താവ് വിചാരപ്പെടുന്ന ജനത്തോട് സംസാരിക്കുന്ന എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന, ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന തൻ്റെ ജനത്തോട് താൻ സംസാരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ണം കഴിയുന്നത്. മനുഷ്യന് 2 വിചാരമാണ് പ്രധാനമായിട്ടുള്ളത്. 1, ഉടുപ്പിനെ കുറിച്ചുള്ള വിചാരം. 2, ഈ വിശപ്പിനെ കുറിച്ച്, ആഹാരത്തെക്കുറിച്ചുള്ള വിചാരം. ആഹാരത്തെക്കുറിച്ച് കർത്താവ് വിചാരപ്പെടുന്ന ജനത്തോട് പറഞ്ഞു, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയ്ക്ക് വേണ്ടുന്നെല്ലാം നൽകുന്നു. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ ഈ വസ്ത്രത്തെക്കുറിച്ച്, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്ന ജനം. നമുക്ക് ഈ അമേരിക്കയിൽ ഉടുപ്പിനെ കുറിച്ച് അങ്ങനെ അധികം വിചാരപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടം പോലെ ഏത് ഉടുപ്പാ, ഞായറാഴ്ച ഏത് സാരിയാ, ഞായറാഴ്ച ഉടുക്കേണ്ടത് എന്നുള്ള ഭാരം മാത്രമേ ഉള്ളൂ. എന്നാൽ നാട്ടിലൊക്കെ നമ്മൾ നോക്കാമെങ്കിൽ ഇപ്പോഴും ആ വാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടരെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ഉടുപ്പിനെ കുറിച്ചും വിചാരപ്പെടുന്നത്, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, ശലോമോൻ പോലും തൻ്റെ സർവ മഹത്വത്തിലോ ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. താമര എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ ചില ബൈബിളിൽ ലില്ലി എന്നുള്ള പദമാണ്, ലോട്ടസ് എന്നുള്ള പദമല്ല. എങ്കിലും നമുക്ക് താമരയെക്കുറിച്ച് ഇന്ന് പലക്കാലം ചിന്തിക്കാം. കർത്താവ് പറയുന്നത് നിരൂപിക്കണം. എങ്ങനെയാ താമര എങ്ങനെയാണ്? 7 കൂട്ടം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ തക്കണം പോവുകയാണ്. 7 കൂട്ടം കാര്യങ്ങളും ഇന്ന് പൽക്കാലം നിങ്ങൾ നല്ല ടേപ്പ് റെക്കോർഡ് പോലെ അത് മനസ്സിൽ കയറത്തക്ക നിലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്തലോ, പ്രൈസ്തലോ, താമര എങ്ങനെ വളരുന്നു? ഞാൻ പറഞ്ഞുള്ള 2 വിചാരങ്ങളാണ് മനുഷ്യനുള്ളത്. പൗലോസ് പറഞ്ഞു, 1-നെക്കുറിച്ചും വിചാരപ്പെടുന്നത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്ര വേണ്ടത്. നമ്മുടെ പിതാക്കന്മാർക്കെല്ലാം ഈ 2 വിചാരങ്ങളുണ്ടായിരുന്നു. ആകാരത്തെക്കുറിച്ചും വിചാരമുണ്ടായിരുന്നു, ഉടുപ്പിനെക്കുറിച്ചും വിചാരമുണ്ടായിരുന്നു. യാക്കോബ് ബേഥേലിൽ വെച്ച് ആ കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്നുറങ്ങിയ യാക്കോബ് രാവിലെ എഴുന്നേറ്റ് ഉറക്കം നിന്ന് നേരത്തെ നേർന്നപ്പോൾ താൻ തൻ്റെ ദൈവത്തോട് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: എൻ്റെ ഈ യാത്രയിൽ എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും എനിക്ക് കഴിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രം തരികയും ചെയ്യുമെങ്കിൽ ഞാൻ തൂണായി നിർത്തിയ സ്ഥലത്ത് യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം പണിയും. അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചാൽ, ഞാൻ പോകുന്ന യാത്ര എനിക്ക് എന്ത് വേണം? കഴിക്കാൻ ആഹാരവും തരണം, ധരിപ്പാൻ സാരി അതേ ഉടുപ്പ് ഇതൊക്കെ തന്നാൽ ഞാൻ ഈ കാര്യമൊക്കെ ചെയ്യാം. എന്നാൽ ഞാൻ എനിക്ക് കിട്ടുന്നതിൽ സകലത്തിന് ദശാംശം കൊടുക്കുക, ഇതും തന്നില്ലെങ്കിൽ നോക്കണ്ട എന്നാണ് യാക്കോബ് പറഞ്ഞ ചുരുക്കം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയായിരുന്നു. താനും എനിക്ക് വിശപ്പുണ്ടായ സമയത്ത് അതിനുവേണ്ടി ആ ഓടിപ്പോകുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. വീരിപ്പാൻ സമയമില്ലല്ലോ. വയലിലെ താമര എങ്ങനെ വളരുന്നു! ഇന്ന് ഈ സഭ 1/2 മണിക്കൂറാണ് എൻ്റെ മുമ്പിലുള്ളത്. ഈ 1/2 മണിക്കൂറുകൊണ്ട് നമ്മൾ നിരൂപിക്കാൻ പോവുകയാണ് വയലിലെ താമര എങ്ങനെ വളരുന്നു. ഒന്ന്, താമരയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ അത് ചെളിക്കുണ്ടിലാണ് വളരുന്നത്. എന്നാൽ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലയും ഈ ചെളിക്കുണ്ടിൽ ബന്ധപ്പെടാതെ മുകളിലേക്ക് ഉയർന്നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ഒരു വിശ്വാസി ഇപ്രകാരമായിരിക്കണം. പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് മാറിയല്ല ദാനിയേൽ പ്രവാചകനും മറ്റും ബാബേലിലേക്ക് കടന്നുപോയി. 14-ാമത്തെ വയസ്സിലാണ് ദാനിയേൽ കടന്നുപോയത്. ചന്ദ്രക്ക് മേശക് അഭ്യതനകവും ഇവർ ബാബിലോണിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ടു പോയി. ദാനിയേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ന്യായാധിപതി എന്നാണ്. ബാബേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുഴപ്പമെന്നാണ്. കുഴഞ്ഞ ദേശത്തേക്കാണ് അവർ കടന്നുപോയത്. അവിടെ ചെന്ന സന്ദർഭം തന്നെ ദാനിയേലിനും സ്നേഹിതർക്കും രാജാവ് കൊടുത്ത ഓർഡർ, രാജാവ് കഴിക്കുന്ന ഭോജനവും അവൻ്റെ വീഞ്ഞും കുടിപ്പാൻ തക്കൊണ്ണം രാജാവ് കാര്യങ്ങൾ ക്രമീകരിച്ചു. 8 കൂട്ടം യോഗ്യതകൾ ദാനിയേലിനും കൂട്ടർക്ക് നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയും. 1-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, ദാനിയേൽ 1-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ, ദാനിയേൽ ചന്ദ്രക്ക് മേശക്ക് അഭ്യതനവും അവർക്കുണ്ടായിരുന്ന 8 യോഗ്യതകൾ നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ണം കഴിയും. അവർ സുന്ദരന്മാരാണ്, അവർ നിപുണന്മാരാണ്, അംഗഭംഗമില്ലാത്തവരാണ്. ഇങ്ങനെ പറയുന്ന 8 കൂട്ടം ഗുണങ്ങൾ ഉണ്ട്. യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് നല്ല യോഗ്യതയുണ്ട്. ആ യോഗ്യതയുള്ളവരെ എന്തിനാ തെരഞ്ഞെടുത്തത്? രാജസന്നിധിയിൽ പരിചരിപ്പാൻ തക്കൊണ്ണം, അവിടെ സേവനം ചെയ്യാൻ തക്കൊണ്ണം അവരെ തെരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് രാജാവിൻ്റെ ഭോജനം കൊടുക്കാൻ തക്കൊണ്ണം തീരുമാനിച്ചു. എന്നാൽ ഈ കുഴഞ്ഞ ദേശത്ത്, ഈ കുഴപ്പത്തിന് ദേശത്ത് ദാനിയേൽ പറഞ്ഞ വാചകം എന്തറിയാമോ? അവൻ്റെ ഹൃദയത്തിലുള്ള തീരുമാനം ചെയ്തു. എന്നാൽ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യം, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി വായിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ഭക്ഷണം കഴിക്കുക, രാജാവിൻ്റെ വീഞ്ഞു കുടിക്കുക, ഇതൊക്കെ നമുക്ക് തോന്നുമ്പോൾ നോക്കുമ്പോൾ ചെറുതായി തോന്നിയേക്കാം. എന്നാൽ അതിൻ്റെ അപ്പുറത്തായി അതേ താൻ മനസ്സിലായി, ഇത് കഴിച്ചാൽ തൻ്റെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടാകും. കുഴപ്പത്തിൻ്റെ ദേശത്ത്, കുഴഞ്ഞ ദേശത്ത്, ചെളിക്കുണ്ടിൽ അത് ഉൾപ്പെടാതെ, ആ ചെളി പറ്റാതെ തന്നെത്താൻ സൂക്ഷിച്ചതായ വ്യക്തിയാണ് പ്രവാചകനായ ദാനിയേൽ. പ്രൈസലോ. ഇന്ന് വൽക്കാല അമേരിക്കയുടെ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാമും കുടുംബവും എല്ലാം ഈ പ്രദേശമായിരിക്കുന്നു. എന്നാൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളും ഈ കുഴഞ്ഞ ദേശത്ത് താമസിക്കുന്നെങ്കിലും അതിൻ്റെ മധ്യ കുഴഞ്ഞു പോകാതെ ഈ താമര നിൽക്കുന്ന പോലെ ചെളിക്കണ്ടിൽ കൊണ്ടിൽ നിന്ന് ഉയർന്നിൽപ്പാൻ, വേർപെട്ട് നിൽപ്പാൻ, ഒരു വേർപാട് ജീവിതം പാലിപ്പാൻ ഇന്ന് വൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വസിക്കുന്നു? കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇയ്യോബ് തൻ്റെ കുഞ്ഞുങ്ങളെ ദിനം പ്രതി വിളിച്ചു വരുത്തി ശോധന ചെയ്യുമായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഉല്ലാസയാത്രയിൽ എന്തെങ്കിലും ജീവിതത്തിൽ ചെളി പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ വരിക എന്ന് പറഞ്ഞ് അവരെ ഒരുമിച്ച് കൂട്ടി താൻ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി യാഗം കഴിക്കുമായിരുന്നു. നമ്മുടെ ജീവിതം ഒരിക്കലും കുടുംബ പ്രാർത്ഥന മുടക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചിരുത്തി അവരെ ഗുണദോഷിച്ച് ഈ സമയമാണ്. അവരെ ഗുണദോഷിച്ച് അവരെ ദൈവകൃപയിൽ നിർത്തുവാൻ പറ്റിയ സമയം. അതിനുവേണ്ടി ദൈവമക്കൾ എല്ലാവരും ഉത്സാഹിക്കണമെന്ന് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. പ്രൈസ്തലോ. ചെളിക്കുണ്ടിൽ നിന്ന് ഉയർന്നിരിക്കുക, ഈ ലോകത്തിൽ താമസിക്കുന്നെങ്കിലും ഇവിടെ നിന്ന് വേർപെട്ട് ഒരു ജീവിതം നമ്മൾ നയിക്കുക. 2, താമരയുടെ ഇല, ഈ വെള്ളം എത്ര ഉയർന്നാലും താമരയുടെ ഇല വെള്ളത്തിന് മോളി കിടക്കും. പ്രൈസ്തലോ. ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളും പ്രതികൂലം ഉണ്ടായാലും നീ ആ പ്രതികൂലത്തിൽ മുങ്ങിപ്പോകരുത്. എപ്പോഴും ആ പ്രതികൂലത്തിൻ്റെ മുകളിൽ നിൽപ്പാൻ തക്കണം. അതിനെ തകർത്ത് താഴെ നിന്റെ കാൽച്ചുവട്ടിലാക്കിക്കൊണ്ട് അതിന് മുകളിൽ ഉല്ലാസ്തോഹർ നിൽപ്പാൻ ഇന്ന് പാൽക്കാരൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വെള്ളം ഒരു മഴം ഉയരുമ്പോൾ താമരയുടെ ഇലയും ഒരു മഴ ഉയരും. ഒരിക്കലും ഈ ഇലയെ വെള്ളത്തിന്റെ അടിയിലാക്കാൻ തക്ക നോക്കത്തില്ല. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, യോർദാൻ നദി തീരം കവിയുമ്പോൾ മനമേ ഓളങ്ങൾ കണ്ടു നീ കലങ്ങേണ്ട തെല്ലുമേ, യോർദാൻ നദി തീരം കവിയുമ്പോൾ മനമേ ഓളങ്ങൾ കണ്ടു നീ കലങ്ങേണ്ട തെല്ലുമേ, വെള്ളം പേരുകിയാൽ ഉള്ളം പതേറേണ്ട, വെള്ളം പേരുകിയാൽ ഉള്ളം പതേറേണ്ട, വല്ലഭൻ യേശു നിൽ അരികിലുണ്ടല്ലോ, വല്ലഭൻ യേശു നിൽ അരികിലുണ്ടല്ലോ, യോർദാൻ നദി തീരം കവിയുമ്പോൾ മനമേ ഓളങ്ങൾ കണ്ടു നീ കലങ്ങേണ്ട തെല്ലുമേ, പറയേ യോർദാൻ നദി തീരം കവിയുമ്പോൾ മനമേ ഓളങ്ങൾ കണ്ടു നീ കലങ്ങേണ്ട തെല്ലുമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കേ. നോഗയുടെ ബെറ്റത്തെ കുറിച്ച് നോക്കാമെങ്കിൽ ഉയരത്തുനിന്ന് മഴ പെയ്യുന്നു, ആഴിയിലെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നു, മഴ പെയ്യുന്തോറും വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പെട്ടകം വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നു, ഈ പെട്ടകത്തെ മുക്കാൻ തക്ക നോക്കുന്നില്ല. വെള്ളം ഒരു മുഴം ഉയരുമ്പോൾ പെട്ടകവും ഒരു മുഴം ഉയരും. ഇന്ന് പൽക്കാലം പ്രതികൂല ശക്തികൾക്ക് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധന ദൈവത്തിന്റെ പൈതലെ നിന്നെ തകർക്കുവാൻ, വെള്ളത്തിന്റെ അടിയിലാക്കുവാൻ, പരിശോധന കീഴിയാക്കുവാൻ ഇടവരാതെ അതിന്റെ മുകളിൽ ഉയർന്നിൽപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ക്രൈസ്തലോ അബ്രഹാമും മകനും കൂടെ ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ മകന് ചോദ്യം ചോദിച്ചു, അപ്പ വിറകുണ്ട് കത്തിയുണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെ? ഇതാ ചോദ്യം. അബ്രഹാം കൊടുത്ത മറുപടി അറിയാമോ? മകനെ ദൈവം കരുതിക്കൊള്ളും. ക്രൈസ്തലോ തന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ തന്റെ മകനെ യാങ്കരിക്കാൻ തക്കണം കൊണ്ടുപോവുകയാണ്. അല്പസമയം കഴിയുമ്പോൾ വെള്ളം വേണ്ട അല്പസമയം കഴിയുമ്പോൾ മകനെ കണ്ണങ്കണ്ണമായി നുറുക്കാൻ പോവുകയാണ്. ഇതെല്ലാം അബ്രഹാം അറിയാം. ആ സമയത്താണ് മകന് ചോദ്യം ചോദിക്കുന്നത്, അപ്പ വിറകുണ്ട് കത്തിയുണ്ട് പക്ഷെ യാഗത്തിനുള്ള മൃഗം എവിടെ? അബ്രഹാം കൊടുത്ത മറുപടി, മകനെ ദൈവം കരുതിക്കൊള്ളും. തന്റെ ജീവിതത്തിലെ പ്രയാസഘട്ടത്തിൽ, തന്റെ ജീവിതത്തിന് ദുഃഖത്തിന്റെ ഘട്ടത്തിൽ താൻ നോക്കിയ കരം മാനുഷികമായ കരമല്ല, ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കിയത്. ഇന്ന് പൽക്കാലം പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ ഞാൻ ദൈവാത്മാവിനാൽ ഓർപ്പിക്കട്ടെ, നീ അനുഭവിക്കുന്ന പ്രയാസം, നീ അനുഭവിക്കുന്ന ദുഃഖം, നിന്റെ പരിശോധന, അതിന്റെ നടുവിൽ മാനുഷികമായ മുഖത്തേക്ക് നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക് മകനെ, ദൈവം കരുതിക്കൊള്ളും. സ്തുതിക്കേ. യോസേപ്പ് ഈ മിസ്രയീമിലേക്ക് സഹോദരന്മാരെല്ലാം വന്നതിന് ശേഷം ഈ സഹോദരന്മാർക്കെല്ലാം താൻ ഭക്ഷണം കൊടുത്തു. ഒരു ദിവസം താൻ വലിയൊരു സദ്യ ഒരുക്കി. ആ സദ്യ ഒരുക്കി അതുവരെ താൻ യോസേപ്പാണെന്ന് വെളിപ്പെടുത്താതിരിക്കുകയായിരുന്നു. ട്രാൻസ്ലേഷൻ ഒരാളെ വെച്ചാണ് താൻ സംസാരിച്ചുകൊണ്ടിരുന്നത് സഹോദരന്മാരോട്. ഈ യോസേപ്പ് തന്നെ താൻ വെളിപ്പെടുത്താൻ തീരുമാനിച്ച് എല്ലാവരെയും പന്തിപന്തിയായി ആഹാരത്തിന് വേണ്ടി അങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞ് ആഹാരം കഴിച്ച് ഏമ്പക്കം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ യോസേഫ് എഴുന്നേറ്റ് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വാചകം ഇങ്ങനെയായിരുന്നു, സഹോദരന്മാരെ നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ യോസേഫ് ആകുന്നു ഞാൻ. ക്രൈസ്തലോ അത് കേട്ടപ്പോ അവർ പരിഭ്രമിച്ചു പോയി. നാ വായിക്കുന്നത് അവർ വിറച്ചു പോയി, അവരുടെ മുട്ടുകളാടിപ്പോയി. ഇവരിങ്ങനെ പരിഭ്രമിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ യോസേഫ് പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങളല്ല എന്റെ ദൈവമത്രേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പൈതലെ നമ്മളാണെങ്കിൽ പറയാൻ പോകുന്ന വാചകം നിങ്ങൾ ഒറ്റയൊരുത്തരാണ് എന്നെ ഈ നിലയിൽ ആക്കിയെന്ന് പറയാൻ പോകുന്നത്. എന്നാ യോസേഫ് പറഞ്ഞ വാചകം, നിങ്ങളല്ല എന്റെ ദൈവമത്രേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഈ ദിവസങ്ങൾ അനുഭവിക്കുന്ന പരിശോധന, ഈ ദിവസങ്ങൾ അനുഭവിക്കുന്ന വേദന, നിന്റെ ജീവിതത്തിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്ന പരിശോധന ഉണ്ടല്ലോ, ഈ ദുഃഖമുണ്ടല്ലോ, ഈ ഭാരമുണ്ടല്ലോ, ഈ പ്രശ്നമുണ്ടല്ലോ, മാനുഷികമായ കരങ്ങളാൽ വരുന്നതല്ല ദൈവത്താൽ വരുന്നതാണ്. ആകയാൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇന്ന് പൽക്കാരം നിനക്ക് വിടലുണ്ട്. നിന്റെ ജീവിതത്തിൽ വെള്ളം ഒരു മഴ ഉയരട്ടെ, നീ ആ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുവാൻ, ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഇന്ന് പൽക്കാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി ഈ ഈ താമരയുടെ ഇലയ്ക്കുള്ള മൂന്നാമത്തെ പ്രത്യേകത, ഈ ഇലയിൽ വെള്ളം വീണാൽ ചേമ്പിലയിൽ വെള്ളം വീഴുന്ന പോലെ അത് തെറിച്ചു പോകും, ഇതിനെ പറ്റി പിടിച്ചിരിക്കത്തില്ല. പ്രൈസ്തലോ, ശത്രുവായൻ എത്രയോ പ്രാവശ്യം തന്റെ ശരങ്ങൾ ഇത് നിന്നെ തകർക്കാൻ നോക്കിയിട്ടില്ലേ, ഈ ചേമ്പിലയിൽ വെള്ളം വീഴുമ്പോൾ എങ്ങനെ തെറിച്ചു പോകുന്നു, അതുപോലെ താമരയുടെ ഇലയിൽ വെള്ളം വീണാൽ തെറിച്ചു പോകും, അതിന്മേൽ എണ്ണ പോലെ എന്തോ ഒന്നുണ്ടെന്നാണ് അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, ദൈവകൃപയാൽ നിറയപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിത ശത്രു തന്റെ ശരങ്ങൾ എയ്യുമ്പോൾ നിന്നെ ദേശത്തില്ല, അത് തെറിച്ചു പോകണമെങ്കിൽ ഇന്ന് വൽക്കാലം പരിശുദ്ധാത്മാവിനാൽ ബലം പ്രാപിക്കുക. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ കർത്താവ് എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർക്കും. അർത്ഥവാചകം, നിന്നാ ഞാൻ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഈ ദാവീദിന്റെ ജീവിതത്തിൽ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ താൻ തക്കണം ആകാരം കൊണ്ട് പോയ സന്ദർഭം നിങ്ങൾക്കറിയാമല്ലോ. താൻ അവിടെ ചെന്ന് സമയത്താണ് ഗോലിയാത്ത് വെല്ലുവിളിയുമായി കടന്നു വന്നിരിക്കുന്നത്. ഗോലിയാത്ത് പറയുന്ന വാചകം, നിങ്ങൾ ഒരാളെ തെരഞ്ഞെടുക്കുവീൻ, ഞാനും അവനുമായിട്ട് യുദ്ധം ചെയ്യാം. അന്നേരം ഞങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് ആര് ജയിക്കുന്നു, നീ അതെ ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമയാവായിരിക്കണം, നിങ്ങളുടെ ആളെ ജയിക്കുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് അടിമകളാകും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ദാവീദ് അങ്ങോട്ട് ചെല്ലുന്നത്. ദാവീദ് കാര്യം അന്വേഷിച്ചപ്പം സഹോദരന്മാർ പറഞ്ഞു, അവൻ്റെ സഹോദരന്മാരെ, എടാ നീ പോ, നീ അപ്പൻ്റെ ആടുകളെ പോയി നോക്ക്, നീ ഇവിടെ വന്ന് ഈ കാര്യമൊക്കെ അന്വേഷിക്കുന്നു, നിനക്കൊരു ആവശ്യമുണ്ടോ, ഇങ്ങനെ പറഞ്ഞ് അവനെ തടയാൻ നോക്കി. എന്നാൽ അഭിഷേകം പ്രാപിച്ച അവൻ, ഈയിടെ അഭിഷേകം പ്രാപിച്ചത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അവൻ്റെ മേൽ വന്നത്, അവൻ അടങ്ങിയിരിക്കാൻ തക്ക നോക്കത്തില്ല. ശത്രുവിന്റെ വെല്ലുവിളി ഏൽക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് പുറകോട്ട് മാറാൻ ഒക്കുമോ? പ്രൈസ്തലോ, പ്രൈസ്തലോ, ശത്രു വെല്ലുവിളിക്കുന്നവരും അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ ആത്മാവിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാര്യ സംഗതി ഇവരെല്ലാം ആട്ടിപ്പായ്ക്കാൻ നോക്കിയിട്ടൊന്നും ഇവൻ പോകത്തില്ല. അവസാന സംഗതി ശൗൽ രാജാവിന്റെ അരികിലെത്തി. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം, ശൗൽ രാജാവിന്റെ അരികിലെത്തി ഈ ദാവീദിനെ അവിടെ കൊണ്ട് നിർത്തി. ശൗൽ ഒരു ചോദ്യം അവനോട് ചോദിച്ചു, നിനക്ക് ഈ മല്ലനുമായി യുദ്ധം ചെയ്ത് ജയിപ്പാൻ തക്കൊണ്ണം നിന്നെ കൊണ്ട് കഴിയുമോ? അപ്പോൾ ദാവീദ് പറഞ്ഞൊരു വാചകമാണ് പറയാൻ വേണ്ടി ഞാൻ വന്നത്. അവൻ പറഞ്ഞു വന്ന വാചകം അവൻ്റെ അനുഭവ സാക്ഷ്യമാണ് പറഞ്ഞത്. ഇന്നുള്ള കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അനുഭവ സാക്ഷ്യം ഉണ്ടായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ പ്രതികൂല ഘട്ടങ്ങളിൽ, നിന്റെ പ്രയാസഘട്ടങ്ങളിൽ നിന്നെ വിടുവിച്ചവനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അന്നുള്ള കഷ്ടതയും ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതയും തമ്മിൽ താരതമ്യം ചെയ്തു കൊടുത്താൽ നോക്കിയാൽ അന്നത്തെ കഷ്ടതയാണ് ഇതിനേക്കാൾ വലുത്. ആ വലിയ കഷ്ടതയിൽ നിന്ന് നിന്നെ വിടുവിച്ചവനായ ദൈവം ഇന്ന് പാൽക്കാട് നീ അനുഭവിക്കുന്ന ഈ കഷ്ടതയുണ്ടോ? ആ കഷ്ടതയിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനായ ദൈവത്തെയാണ് ഇന്ന് പാൽക്കാട് നമ്മൾ സേവിക്കുന്നത്. ദാവീദ് പറഞ്ഞ വാചകം, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഒരു സിംഹം വന്ന് പിടിച്ചു, എൻ്റെ ദൈവത്താൽ ഞാൻ ആ സിംഹത്തിൻ്റെ അരികിലേക്ക് പാഞ്ഞെന്ന്, ആ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എൻ്റെ ആട്ടിൻകുട്ടിയെ വിടുവിക്കുക മാത്രമല്ല എൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചു നിന്റെ ജീവിതത്തിൽ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ഇന്ത്യയിലും ഈ അമേരിക്കയുടെ പ്രദേശത്തും ദൈവം നിന്നെ നടത്തിയ വഴികളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിന്റെ ദൈവം ഇന്ന് പാൽക്കാലം അനുഭവിക്കുന്ന നിന്റെ പ്രയാസങ്ങൾ വിടുവിക്കില്ലെന്നോ? വിടുവിപ്പാൻ ശക്തനായ ദൈവമാകിയാൽ നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ദാവീദ് യുദ്ധത്തിന് പോകുന്ന പറ്റി രസമാ, അവൻ മിനുസം ഉള്ള തോട്ടിൽ നിന്ന് അഞ്ച് കല്ലുകൾ എടുത്തു. ദൈവം മക്കളെ, ഈ അഞ്ച് കല്ലുകൾ ഗോലിയാത്തിനെ കൊല്ലുവാൻ തക്കണ ആവശ്യമില്ല. പക്ഷേ ഇതിലേതെങ്കിലും ഒരു കല്ല് മതി. ഈ അഞ്ച് കല്ല് എന്തിനെ കാണിക്കുന്നു? ദൈവജനത്തിന്റെ കൂട്ടായ്മയെ കാണിക്കുന്നു. പ്രൈസ്തലോ, അതെവിടെ കിടക്കണം? ദാവീദിന്റെ പൊക്കണത്തിൽ കിടക്കണം. നീ ചാടിപ്പോകരുത്, ആ പൊക്കണത്തിൽ കിടന്ന് എല്ലാവരും ഈ അഞ്ച് കല്ലുകളുടെ ലക്ഷ്യം എന്തായിരിക്കണം? അത് ഗോലിയാത്തായിരിക്കണം. പ്രൈസ്തലോ, പ്രൈസ്തലോ, നമുക്കെല്ലാവർക്കും നമുക്കെതിരായി പോരാടുന്ന ഒരു ശത്രുവുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ആ ശത്രുവിനെ ആയിരിക്കണം. അതേ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളല്ല, വിശ്വാസികൾ തമ്മിൽ തമ്മിലല്ല, നമ്മുടെ എല്ലാവരുടെയും ശത്രു എന്ന് പറയുന്ന വിശ്വാസി ഒരു വിശ്വാസിയല്ല, നമ്മുടെ ശത്രു പിശാചാണ്. ആ പിശാചിനോട് യുദ്ധം പ്രഖ്യാപിക്കണം. ആ ശത്രു ഗോലിയാത്താണ്. പ്രൈസ്തലോ, ഈ അഞ്ച് കല്ലുകളും ദാവീദിന്റെ പൊക്കണത്തിൽ കിടന്ന് ആരാധന ആരംഭിച്ചു. അവർ പറഞ്ഞു, കർത്താവേ ഗോലിയാത്തിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണമേ. എല്ലാവരും പ്രാർത്ഥനയാണ് വിചാരിക്കുക, ദൈവജനത്തിന്റെ കൂട്ടായ്മയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ്തലോ, ദൈവജനത്തിന്റെ കൂട്ടായ്മയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് പോരാടുവാൻ നിൽക്കുന്ന ഒരു ഗോലിയാത്തുണ്ടെന്ന് ഇന്ന് പൽക്കാലം ഓർത്തു കൊള്ളണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അഞ്ച് കല്ലുകളും പറയുന്നുണ്ട്, കർത്താവേ ഞാൻ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ, ഇങ്ങനെ പറയുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഇന്നപ്പോൾ ദാവീദിന്റെ കൈ പൊക്കണത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, ഒരു കല്ലെടുത്തു. ഏത് കല്ലെടുക്കുന്ന ഈ കല്ലുകൾക്ക് ആർക്കും അറിയാൻ മേല. എന്നാൽ ഒരു കല്ല് കയ്യിലെടുത്തു, ആ കല്ലാണ് ഇപ്പോൾ ആയുധമായി ഉപയോഗപ്പെടാൻ തക്കൊണ്ട് പോകുന്നത്. അത് ദാവീദ് തന്റെ കമണയിൽ വെച്ചു എറിയാൻ പോവുകയാണ്. അപ്പൊ ഈ നാല് കല്ലുകൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നാല് കല്ലുകൾ എന്താ പറയേണ്ടത്? കർത്താവേ ഇന്നത്തെ കല്ലുകളാണെങ്കിൽ പറയും, എന്റെ ദൈവമേ അവന്റെ ഉന്നം പിടിച്ചു പോണേ, ആ അവന്റെ ഉന്നം പിടിച്ചിട്ട് ആ ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ഇന്നത്തെ കല്ലുകളാണെങ്കിൽ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കരുത്. കല്ല് ഏതെങ്കിലും എടുത്ത് ഉപയോഗിക്കട്ടെ, നമ്മുടെ എല്ലാവരുടെ വിഷയം ഇന്ന് വൽക്കാല സഭയോട് പോരാടുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ താറുമാറാവുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കല്ല് ഗോലിയാത്തിന് നിറയ്ക്കിയെന്ന് കൊണ്ടു ഗോലിയാത്തിന് നിലം പരിചയമായി. പ്രൈസ്തലോ, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനെ വിടുവിപ്പാൻ കഴിയുന്നതായി ദൈവം ഇന്ന് വൽക്കാലം നിനക്കെതിരായി പോരാടുന്ന നിന്റെ കുടുംബത്തോട് പോരാടുന്ന നിന്റെ കുഞ്ഞുങ്ങളോട് പോരാടുന്ന നിന്റെ സഭയോട് പോരാടുന്ന എല്ലാ അന്ധകാരത്തിന് ശക്തിയിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്നതായി ദൈവം ഇന്ന് വൽക്കാലം നമ്മുടെ മധ്യമുണ്ട്. ഈ ഇലയുടെ മുകളിൽ വെള്ളം ചെന്ന് വീണാൽ ആ വെള്ളം തെറിച്ചു പോകും. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഇന്ന് വൽക്കാലം പ്രാപിക്കുക. നാലാമതായി ഈ താമരയെ കുറിച്ച് പഠിച്ചാൽ അതിന് ചുറ്റും മുള്ളുകളാണ്. താമര പുഷ്പത്തിന് ചുറ്റും നോക്കണം, അതിന് ചുറ്റും മുള്ളുകളാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ സൗന്ദര്യത്തോടെ നിൽക്കുന്ന ഒരു താമര പുഷ്പം നമുക്ക് കാണാം. നിന്റെ ഇന്ന് വൽക്കാലം നിന്റെ ചുറ്റുപാട് മുഴുവൻ മുള്ളുകളായിരിക്കാം. പ്രൈസ്തലോ, എങ്ങോട്ട് നോക്കിയാലും, ഇടത്തോട്ട് നോക്കിയാലും, വലത്തോട്ട് നോക്കിയാലും, പുറകോട്ട് നോക്കിയാലും, മുൻപോട്ട് നോക്കിയാലും ചുറ്റും മുള്ളുകൾ. പ്രൈസ്തലോ, എന്നാൽ ഈ മുള്ളുകളെ ഒന്നും ബന്ധപ്പെടാതെ സൗന്ദര്യത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൗന്ദര്യത്തോടെ നിൽക്കുന്ന താമര പുഷ്പത്തെ നിങ്ങൾ കണ്ടോ? അതുപോലെ ആയിരിക്കണം ഒരു ദൈവത്തിന്റെ പൈതൽ. ഇസ്രായേൽ ജനം ചെങ്കടൽ തീർത്ത് വന്നപ്പോൾ പുറയിൽ കൂടെ ഫറവോന് സൈന്യം വരുന്നു. മുൻപിൽ നോക്കിയപ്പോൾ ചെങ്കടൽ, ഇരുവശങ്ങളും വലിയ പർവ്വതങ്ങൾ, എങ്ങോട്ട് ഓടിപ്പോൻ ഒക്കത്തില്ല, ചുറ്റും മുള്ളുകൾ. ഹാലേലൂയ. ഈ സമയത്താണ് നമ്മുടെ അച്ചായന്മാരുടെ ഒക്കെ ശൂരത്വം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. സഹോദരിമാരുടെ ഒക്കെ ശൂരത്വം ആ സമയത്താണ് കാണാൻ കഴിയുന്നത്. അവരിറങ്ങി പുറപ്പെട്ടപ്പം ദൈവം നമ്മളെ കടാക്ഷിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടത്. ഭാര്യമാർ ഭർത്താക്കന്മാർ ഉത്സാഹിപ്പിച്ച് അച്ചായ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇറങ്ങി വന്നത്. ചെങ്കടൽ തീർത്ത് വന്നപ്പം ഈ സഹോദരിമാർ ഭർത്താക്കന്മാർ നേരെ തിരിഞ്ഞു. ഞങ്ങൾ അന്നേരം ഇതിയാരോട് പറഞ്ഞതാ ഇങ്ങനെയുള്ള എടുത്തിയാരത്തൊന്നും പോരുതെന്ന്. അവർ വലിയ ബഹളം. അവരെന്ത് ചെയ്യുന്നു? ഈ അച്ചായന്മാർ ഭാര്യമാർ ചൂടാക്കിയപ്പോഴത്തേക്ക് ഈ ഭർത്താക്കന്മാർ എന്നാ ആരോടെ ചൂടാകുന്നത്? ഓശയോടെ പാസോടെ ചൂടാകുന്നത്. ദൈവ ഭാവത്തിന് സംസാരിക്കാൻ മയ്യ വിൽക്ക വാതർന്നൊരു വാക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇവരുടെ അടുത്ത് കല്ലെടുത്ത് കഴിഞ്ഞു. ഈ ഗതികേടിന് നടുവിൽ മോശം എന്തറിയാമോ? ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. ക്രൈസ്തലോ, ക്രൈസ്തലോ, വലിയ പ്രതികൂലം, ചുറ്റും മുള്ളുകൾ, ഇരുവശങ്ങളും പർവ്വതങ്ങൾ, മുൻപിൽ ചെങ്കടൽ, പുറകിൽ കൂടെ ഫറവോൻ സൈന്യവും. ഇന്ന് പൽക്കാലം മുള്ളുകളുടെ അനുഭവത്തിൽ ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇതിന്റെ നാടുകളിൽ ഒരു വഴി ഒരുക്കി തരുവാൻ കഴിവുള്ളവനായ ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യമുണ്ട്. മാനുഷികമായ മുഖത്തേക്ക് നോക്കാതെ എല്ലാവരും നിനക്കെതിരായി തീർന്നാലും, എല്ലാവരും നിനക്കെതിരായി കൈവക്കാലും, എല്ലാവരും നിനക്കെതിരെ നിന്നെ എറിയുവാൻ കല്ലെടുത്താലും ദൈവത്തിന്റെ പൈതല് സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കാൻ നിനക്കൊന്നും സംഭവിക്കത്തില്ല. നീ ഒരിക്കലും ഇളകിപ്പോകത്തില്ല. നീ ധൈര്യത്തോടെ നിൽക്ക്. നിന്നെ കാണുന്നവനായ ദൈവം നിന്നെ കടാക്ഷിക്കുവാൻ ഇതുവരെ കാണാത്തൊരു വഴി തുറന്നിടുവാൻ കഴിവുള്ളവനായ ദൈവം ജീവിക്കുന്നു. ആ സമയത്താണ് മോശയോട് ദൈവം ചോദിച്ചു, നീ എന്തിനാ ഈ കരയുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന എന്താ എന്ന് ചോദിച്ചു. നമ്മളാണെങ്കിൽ പറയും, എന്നാ കണ്ണ് കാണാൻ മേലെ. കാരണം മോശയുടെ കയ്യിൽ വടിയിരിക്കുക. അത് ദൈവത്തിന് കാണുമ്പോൾ അറിയാം എന്ന് വടിയാന്നറിയാം. എന്നാൽ നമ്മളാണെങ്കിൽ വലിയ മോശക്കാട്ടിലും ജ്ഞാനികളൊക്കെ ആയിട്ട് പറയും, എന്നാ കണ്ണ് കാണാൻ മേലെ. നമ്മുടെ സാധാരണ ഭാഷയാണ്. എന്നാൽ മോശ അവൻ ഭാവം പറഞ്ഞു, ദൈവമേ എൻ്റെ കയ്യിലിരിക്കുന്ന വടിയാ. ഇങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കാനേ ദൈവത്തിന് ഒക്കത്തുള്ളൂ. ക്രൈസ്തലോ, ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് എളിമയോടെ വർത്താനം പറ. മോശയെ നിന്റെ കയ്യിരിക്കുന്ന എന്താ? ഒരു വടിയാ. ദൈവം പറഞ്ഞു, വാ എന്നറിയാമോ? അതങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. ക്രൈസ്തലോ, നമ്മൾ ചിന്തിക്കും ഈ വടി നീട്ടിയോണ്ട് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ ബുദ്ധിപരമായി നമ്മൾ ചിന്തിക്കാൻ പോരുത്. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് എന്ത് കൽപ്പിക്കുന്നു അതിനു വേണ്ടി നിന്നെ തന്നെ നേൽപ്പിച്ചോളെ. നിനക്ക് വേണ്ടി വീരം പ്രവർത്തിപ്പാൻ കഴിവുള്ളനായ ദൈവം ഇന്ന് വൽക്കാലം നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും, നിന്റെ ദുഃഖങ്ങളെ മാറ്റും, നിന്റെ വിഷമതയെ മാറ്റും, നിന്നെ ഞെരുക്കുന്ന അവസരങ്ങളെ മാറ്റും, നിന്റെ സാമ്പത്തികമായ ഞെരുക്കത്തെ മാറ്റും, നിന്റെ ജോലി സംബന്ധമായ പ്രശ്നത്തെ മാറ്റും, നിനക്ക് പുതിയ വഴികളെ ദൈവം ഒരുക്കി തരും, ആരിൽ പാല അവൻ ഒരുക്കി തരും, ചങ്കടനെ അവൻ വിവാദിക്കും, ആരും കണ്ടിട്ടില്ലാത്തൊരു പുതിയ മാർഗം ദൈവം ഇന്ന് വൽക്കാലം തുറന്നു തരും. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ധൈര്യമായിരിക്കേ, ധൈര്യമായിരിക്കേ സഹോദരാ. നീ വിഷമിക്കാതെ, നിന്റെ ജോലി സംബന്ധമായ വിഷയത്തിൽ നീ ഭാരപ്പെടാതെ, നിനക്ക് ഇതുവരെ ലഭിച്ചതിനേക്കാൾ ഉത്തമമായ വഴി തുറന്നിടുവാൻ കഴിവുള്ളവനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. ക്രൈസ്തവോ മോശ ചെങ്കടലിലേക്ക് പാടി നീട്ടി ചെങ്കടൽ രണ്ടാഹായിട്ട് പിളർന്നു ഉണങ്ങിയ നിലത്തുകൂടെ അവർ കടക്കുകയാണ്. ആ യാത്ര നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഉണങ്ങിയ നിലം, ഇരുവശം നോക്കുമ്പോൾ വെള്ളം മതിര് പോലെ കെട്ടി നിൽക്കുക. ആ സമയത്ത് അതിൻ്റെ കടലാനയുണ്ട്, തിമിംഗലമുണ്ട്, ഇതെല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരിതുവരെ കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു ഗ്രൂപ്പ് പോകുന്നത്. അവരാദ്യം ഈ ഗ്രൂപ്പെല്ലാം പോയപ്പം നല്ല ഭക്ഷണം കിട്ടിയെന്നുള്ള ചിന്തയിലാണ് അവർ കടന്നു വന്നത്. പക്ഷെ അടുക്കാനൊക്കത്തില്ല, ദൈവം തമ്പുരാൻ ഒരു മതിലൂടെ കെട്ടിയിട്ടുണ്ട്. ആ മതിലിനപ്പുറം നിനക്ക് പോകാനൊക്കത്തില്ല, നിനക്ക് അവിടെ ഒന്നുകൊണ്ട് കാണാം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ശത്രുക്കാങ്കേ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. നിന്നെ കടിച്ചു കീറുവാൻ, നിന്നെ തകർക്കുവാൻ ആഗ്രഹിച്ച് ഓടി വന്നാൽ നിന്നോട് അടുക്കാൻ പാടില്ലാതെ വേണം. നിനക്ക് ചുറ്റും മതിൽ കെട്ടിരിക്കുന്ന, ഇരുവശങ്ങളും മതിൽ കെട്ടിരിക്കുന്ന വലിയവനായ ദൈവത്തെയാണ് ഇന്ന് പാൽക്കാർ നീ സേവിക്കുന്നത്. ചുറ്റുപാട് മുള്ളുകൾ. യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞ് ആ ഉയർത്തെഴുന്നേറ്റ ദിവസം ശിഷ്യന്മാരെല്ലാവരും ഭയപ്പെട്ട് ഒരു മുറിക്കകത്ത് കയറി വാതിലടച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടു പോകും. ചുറ്റും മുള്ളുകൾ എങ്ങോട്ടും പോകാൻ നോക്കുന്നില്ല. ഓ, എല്ലാ വാതിലും അടഞ്ഞിരിക്കുകയാണ്. അവരെ അടുത്ത നിമിഷം അവരെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അവരെ ശവശരീരം, യേശുവിൻ്റെ ശവശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവരെല്ലാവരും ഭാരപ്പെട്ട ഒരു മുറിക്കകത്ത് വാതിലടച്ച് ഭാരത്തോടിരിക്കുന്നു. ചുറ്റും മുള്ളുകൾ ആ സമയത്ത് കാണുന്ന ശബ്ദം എന്നറിയാമോ? അതിൻ്റെ നടുവിൽ കർത്താവ് കടന്നു വന്നു. കർത്താവ് പറഞ്ഞ വാചകം, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് പൽക്കാലം മുള്ളുകളുടെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ഇന്ന് പൽക്കാലം ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താ? നിന്റെ ഉള്ളത്തിൽ വലിയ ഭാരമുണ്ടല്ലോ, നിന്നെ ഞെരുക്കുന്ന വലിയ വിഷമമുണ്ടല്ലോ, നിന്റെ ജോലി സംബന്ധമായ പ്രശ്നമുണ്ടല്ലോ, നിന്നെ ദുഃഖത്തിൽ ആഴ്ത്തിരിക്കുന്ന വിഷമങ്ങളില്ലേ, അതിനാണ് നീ സന്തോഷത്തോടിരിക്കുന്നതിന് കാരണം എന്താ അറിയാമോ? സമാധാനം തരുന്നവനായ ദൈവം ഇന്ന് പൽക്കാലം നിന്നോട് കൂടെ ഉള്ളതുകൊണ്ടാ. മഹാപുരോഹിതന്മാരായിരിക്കുന്ന കാലം, പീലാത്തോസ് ഗവർണർ ആയിരിക്കുന്ന കാലം. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം അധ്യായം വായിച്ചു നോക്കെ. മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന സെക്കരിയാവിന്റെ മകനാകുന്ന യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ചുറ്റുമുള്ളുകൾ ദൈവത്തിന് സ്തോത്രം, മരുഭൂമിയുടെ അനുഭവം. എന്നാൽ അവൻ ദൈവശബ്ദമുണ്ട്, എല്ലാവരും വെറുത്താലും എല്ലാവരും നോട്ടമിട്ടാലും മരുഭൂമിയിൽ അവനായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ശബ്ദമുണ്ട്. മരുഭൂമി വാസം ഭക്തന്മാർക്ക് ആനന്ദമാണ്. മരുഭൂമിയുടെ അനുഭവം ആനന്ദത്തിന്റെ ജീവിതമാണ്. ദൈവവുമായി ബന്ധപ്പെടുന്ന സന്ദർഭമാണ്. ഇന്ന് പൽക്കാലം മുള്ളുകളുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതല് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇനിയും ഒരു വ്യക്തിക്ക് 4-5-ാമതായി ഈ താമര പുഷ്പം പറിക്കണമെങ്കിൽ ഈ കരയെ കൂടെ നടന്നാലൊക്കത്തില്ല. ഞാനെല്ലാം ചുരുക്കമായിട്ട് പറയുന്നത്, ആഴത്തിലേക്ക് ഇറങ്ങി ചേർന്നു ഈ കരയുടെ നടുവിൽ അരിക്കത്തൂടെ ഇങ്ങനെ നടന്നാൽ താമര പുഷ്പം പറിക്കാനൊക്കത്തില്ല. ഇത് വളരുന്നത് ആഴത്തിലാണ്. പ്രശ്നോ, മീൻ കെട്ടണമെങ്കിൽ ആഴത്തിലേക്ക് എന്ത് ചെയ്യണം? വലയിറക്കണം. ഇന്ന് വളരെ ഈ കരയെ കൂടെ ഇങ്ങനെ നടക്കും. ഈ ചെല്ലു കാത്തിരിപ്പൊക്കെ കടത്തുമ്പോഴേ ഇങ്ങനെ കാണുന്ന പറഞ്ഞാൽ ആൺമാരാകുമ്പോൾ ഇങ്ങനെ നോക്കുന്നത് പറയപ്പെട്ടിട്ടുണ്ട്. ഞാൻ നാഗ്പൂരിലൊക്കെ കണ്ടിട്ടുണ്ട്. കരയ്ക്ക് നിൽക്കുക, ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഇത് കണ്ടോണ്ടിരിക്കുക. അയ്യോ, വലിയ കാത്തിരിപ്പ് മാങ്ങാനും ജോസഫ് നടത്തുന്ന സമയത്ത് ആ സമയത്ത് ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞിങ്ങനെ നോക്കുന്ന പറയപ്പെട്ടിട്ടുണ്ട്. കരയില്ല. ഇന്ന് പൽക്കാലം നിനക്കൊന്നും പ്രാപിക്കാനൊക്കത്തില്ല. ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആഴത്തിലാണ് അനുഗ്രഹം. ദൈവത്തിന്റെ കൃപ പ്രാപിക്കണമോ? അഭിഷേകത്തിന്റെ ശക്തി പ്രാപിക്കണമോ? കരയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഈ പുഷ്പമായി ബന്ധപ്പെടണമോ? ഇന്ന് പൽക്കാലം നീ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാമോ? അവിടെ നിനക്ക് അനുഗ്രഹമുണ്ട്. പ്രവാചകനായ എസെക്കേലിനെ കുറിച്ച് എസെക്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്നു. അവൻ അവിടെ കാത്തിരുന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പെട്ട കീഴിൽ നിന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെട്ടു. അവിടെ വായിക്കുന്ന ആ ഉറവ നരിയാണിയോളമായി. പ്രൈസ്തലോ, അവൻ അവിടുന്ന് മാറിപ്പോയില്ല, നരിയാണിയോളമായി. അവനെ ഉറപ്പിച്ച് നിർത്തത്തക്കാനുള്ള ബലം ഇപ്പം കിട്ടി. അതും അതിൽ നിന്ന് പറഞ്ഞ് എസെക്കേൽ അവിടെ കാത്തിരുന്നില്ല. രണ്ടാമതായിട്ട് വായിക്കുന്നത്, ആ വെള്ളം മുട്ടോളമായി. പ്രാർത്ഥനാ ജീവിതം. പ്രൈസ്തലോ, അത് പിന്നെ അരയോളമായി. ശുശ്രൂഷ. അവസാനം വായിക്കുന്നത് എന്താണെന്നറിയാമോ? നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയൊരു നദിയാക്കി തീർത്തു. ഇന്ന് പൽക്കാലം കരയുടെ അനുഭവം മാറിപ്പോകട്ടെ. കരയെക്കൂടെ നടക്കുന്ന അനുഭവം മാറിപ്പോകട്ടെ. ഇന്ന് പൽക്കാലം നമുക്ക് വിലയേറിയ മുത്തുകൾ പെറുക്കിയെടുക്കണം. ക്രൈസ്തലോ, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ദൈവകൃപ പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാവാകുന്ന നദിയിലേക്ക് ഇറങ്ങണം. അതിലാണെന്ന് ചാറാറണം. ഇന്ന് പൽക്കാലം നമുക്ക് നേൽപ്പിച്ചെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും ഈ താമര പുഷ്പത്തെ കുറിച്ച് പഠിച്ചാൽ ആറാമത്തെ വിഷയം, ഇത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഇത് വിടരുന്നത്. പ്രൈസ്തല സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇതും പഴയ അവസ്ഥയിൽ വരും. സൂര്യൻ എപ്പോ ഉദിക്കുന്നു ഇതും വിടരും. ഇന്ന് പറക്കാളി ഈ സൂര്യൻ ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുള്ള ആശ്രയം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. മുന്തിരി കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമേ കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമേ കായ്പാൻ്റെ കൊണ്ണം സാധ്യമല്ല. ഇന്ന് പലക്കാലം യേശുവിനെ വിട്ടുപിരിഞ്ഞ് നമുക്ക് ഒരു നിമിഷം പോലും ജീവിപ്പാൻ്റെ സാധ്യമല്ല. ദൈവമക്കളെ, യേശു ഉള്ളത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹം. യേശു ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. യേശു ഉള്ളത് കൊണ്ടാണ് നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. യേശു ഉള്ളത് കൊണ്ടാണ് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത്. യേശു ഉള്ളത് കൊണ്ടാണ് നിനക്ക് നല്ല കൂട്ടായ്മ കിട്ടുന്നത്. യേശു ഉള്ളത് കൊണ്ടാണ് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നന്മയും അനുഗ്രഹങ്ങളും പിന്തുടരുന്നത്. യേശുവിനെ വിട്ടുപിരിഞ്ഞ് സ്വയമേ മുന്തിരിക്ക് കായ്പാൻ്റെ കണ്ണം സാധിക്കാത്ത പോലെ, കൊമ്പുകൾക്ക് കായ്പാൻ്റെ കണ്ണം സാധിക്കാത്തതുപോലെ യേശുവിൽ വസിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ്റെ കണ്ണം സാധ്യമല്ല. പ്രേസ്തലോ, നീതി സൂര്യൻ വിടരുമ്പോൾ ഈ പുഷ്പവും വിടരും. നീതി സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ പുഷ്പവും അസ്തമിക്കും. ഈ നമ്മൾ വായിക്കുന്നല്ലോ, കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അവിടെ ആരും ഒരു നാളും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതിനെ അഴിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, എന്തിനാ അഴിക്കുന്നു ചോദിച്ചാൽ പറയണം, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം. അവരതുപോലെ പോയി ഈ കഴുതി അഴിച്ചുകൊണ്ട് വന്നു. യേശുവിൻ്റെ വസ്ത്രം ഈ കഴുതമേൽ വിരിച്ചു. യേശു അതിൻ്റെ മോളിൽ കയറിയിരുന്നു. യേശു മോളിൽ കയറുന്നപ്പോൾ പുരുഷാരം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവരെല്ലാവരും പാട്ടുപാടി, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതന് ഹോസന്ന എന്നവർ പാട്ടുപാടി. ഈ യാത്ര എങ്ങോട്ടായിരുന്നു? അത് യെരുശലേം ദേവാലയത്തിലേക്കായിരുന്നു. ആ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഈ കഴുത ഇപ്പോൾ നടക്കുന്നത് ഏത് ആരുടെ വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടാണ്? പുരുഷാരത്തിൻ്റെ വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടാണ് നടക്കുന്നത്. പ്രൈസറോ, അപ്പോൾ ഈ കഴുതയുടെ ഗമ എന്നാണ് ചോദിക്കി. പ്രൈസറോ, അയ്യോ, ഞാൻ എത്രയോ നല്ല മൃഗങ്ങളൊക്കെ അപ്പുറം നിൽക്കുമ്പോൾ എന്നെ മാത്രമേ കർത്താവ് തിരഞ്ഞെടുത്തുള്ളൂ. എൻ്റെ പാട്ട് കേട്ടുകൊണ്ടായിരിക്കാം, കഴുതയുടെ പാട്ട് കേട്ടിട്ടുള്ളൂ. എൻ്റെ കഴിവുകൊണ്ടായിരിക്കാം, എൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ടായിരിക്കാം, ഞാൻ നല്ല കുടുംബക്കാരനായോണ്ടായിരിക്കാം ഞാനിങ്ങനെ ഈ പുരുഷാരമൊക്കെ എൻ്റെ മുമ്പിൽ വസ്ത്രം വിരിച്ചിരുന്നത്. ഈ കഴുതര ഗമ നിങ്ങൾ കണ്ടോ? അവൻ്റെ ആ പോക്ക് കണ്ടോ? കാരണം അവൻ ലെഫ്റ്റ് വെച്ച് ഇവൻ്റെ വിചാരം, ഇവൻ്റെ ഈ സൗന്ദര്യം കണ്ടുണ്ടോ? ഈ പുരുഷാരം ഈ വസ്ത്രങ്ങൾ വഴി വിരിക്കുന്ന കഴുത വിചാരിക്കുന്നു. എന്നെ കഴുത ചിന്തിക്കുന്നില്ല, എനിക്ക് കിട്ടുന്ന ഈ ബഹുമാനം യേശു എൻ്റെ മുകളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ എനിക്ക് ഈ ബഹുമാനം കിട്ടുന്നതെന്ന് കഴുത ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു വേദമുണ്ട് പറഞ്ഞിരിക്കുന്നത്. ഈ കഴുതയുമായിട്ട് യേശു ദേവാലയത്തിൽ ചെന്നു. യേശു അവിടെ അങ്ങ് ഇറങ്ങി. പിന്നെ തിരിച്ചു വരാൻ നേരത്ത് കഴുതി ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ പരീശന്മാർ തങ്ങളുടെ വസ്ത്രം നനച്ചിട്ട് പാറപ്പുറത്ത് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുക. അപ്പോൾ കഴുത വിചാരിച്ചു, ഞാൻ അങ്ങോട്ട് പോയപ്പം കഴുത ഈ വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടെ ഉള്ള പോയത്, അതുകൊണ്ട് തിരിച്ചു ഇങ്ങോട്ട് പോരുമ്പോൾ ഇങ്ങനെ പോന്നാലല്ല എന്ന് വിചാരിച്ച് കഴുത ഈ പാറപ്പുറത്ത് പരീശന്മാർ നനച്ചിട്ടിരുന്ന ഈ വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ലെഫ്റ്റ് വെച്ച് ഇങ്ങനെ ചവിട്ട് സന്തോഷത്തോടെ ഇല്ലെങ്കിൽ മേൽ അപ്പോൾ പുക പുകാന്ന് കല്ല് പുറത്തു നിന്ന് വെള്ളം തുടങ്ങി. ഏറുകൊണ്ട് പുള്ളി ഒരു മരത്തിൻ്റെ മുകളിൽ ആ മരത്തിൻ്റെ കീഴെ പോരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അപ്പം താൻ തന്നെ ചിന്തിച്ചെന്നാണ് പറയുന്നത്, ഞാൻ അങ്ങോട്ട് പോയത് വസ്ത്രത്തിൻ്റെ മുകളിൽ, ഇങ്ങോട്ട് വന്നതും വസ്ത്രത്തിൻ്റെ മുകളിൽ. അങ്ങോട്ട് പോയപ്പോൾ എന്നെ ആരും കല്ലെറിഞ്ഞില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ എന്തുകൊണ്ട് കല്ലെറിഞ്ഞു? കഴുതയ്ക്ക് പിടി കിട്ടി. അങ്ങോട്ട് പോയപ്പോൾ യേശു എൻ്റെ പുറത്തുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ യേശു എൻ്റെ പുറത്തില്ലായിരുന്നു. അതാണ് വ്യത്യാസം. യേശു നിന്റെ ജീവിതത്തിലുള്ള കാലത്തോളം നിനക്ക് അനുഗ്രഹമുണ്ട്. യേശുവിനെ മാറ്റി നിർത്തി നിനക്ക് ഒരു കാര്യം ചെയ്യാൻ ഒക്കത്തില്ല. നിനക്ക് തന്നെത്താൻ വിടരാൻ ഒക്കത്തില്ല. തന്നെത്താൻ നിനക്ക് പോകാൻ ഒക്കത്തില്ല. നിന്റെ യേശുവില്ലാത്ത ജീവിതം സീറോയാണ്. ഇന്ന് പൽക്കാലം താമര പുഷ്പമേ സൂര്യനിൽ ആശ്രയിക്കുക. ദൈവത്തിന്റെ പൈതലേ നീ സൂര്യനിൽ ആശ്രയിക്കുക, നിന്റെ യേശുവിൽ ആശ്രയിക്കുക. യേശുവിൽ ആശ്രയിക്കുന്ന കാലത്തോളം നിനക്ക് വലിയ വിജയമുണ്ട്, നിന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ട്, നിന്റെ ജീവിതത്തിൽ നന്മയുണ്ട്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഏഴാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, അതായത് പഴയ നിമ കാലത്ത് പഴയ കാലങ്ങളിലും മറ്റും ഈ താമര പുഷ്പം ദേവന്മാരുടെ മുമ്പിൽ കൊണ്ട് സമ്മാനമായിട്ട് വയ്ക്കുവാൻ ഈ മുള്ളിടയിൽ നിന്ന് പറിച്ചെടുത്ത് ഈ പുഷ്പം കൊണ്ട് ദേവന്മാരുടെ മുമ്പിൽ കാഴ്ച വയ്ക്കുമായിരുന്നു. എത്രയും താമസിയാതെ ഉത്തമ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്റെ പ്രിയ, മുള്ളുകളുടെ ഇടയിൽ താമര പുഷ്പം പോലെ ഈ പുഷ്പം എത്രയും വേഗം മുള്ളുകളുടെ ഇടയിൽ നിന്ന് പറിച്ചെടുത്ത് എത്രയും വേഗം നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ട് കാഴ്ച വയ്ക്കുന്ന സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. എന്ന് നിന്റെ ജീവിതത്തിൽ മുള്ളുകളാണെന്ന് വിചാരിക്കരുത്. ഈ കഷ്ടത മാറും, ഈ രോഗം മാറും, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറും, ഇന്ന് നീ അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം മാറും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നിടുന്നു. എത്രയും താമസിയാതെ ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഈ മുള്ളിടയിൽ നിന്ന് ഈ താമര പുഷ്പമേ പരിശുദ്ധാത്മാവ് നിന്നെ പറിച്ചെടുക്കും. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ പുഷ്പം പറിച്ചെടുത്ത് കർത്താവിന്റെ അരികിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടു. വിശ്വസിക്കുന്നു, നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. നാല് കൂട്ടം കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രൈസ്തലോ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഇന്ന് ലോകത്തിന് അല്പമെങ്കിലും പ്രകാശം കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്, ഈ സഭ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ എത്രയും താമസിയാതെ ഇവിടെ കയറി വരുവീൻ എന്നുള്ള ദൈവശബ്ദം കേൾക്കുമ്പോൾ ഈ വെളിച്ചമാകുന്ന സഭ സ്വർഗത്തിലേക്ക് കയറിപ്പോകും. പിന്നെ ഈ ലോകം മുഴുവൻ അന്ധകാരം കൊണ്ട് ശേഷിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇന്ന് ഈ ലോകം ദ്രവിച്ചു പോകാതെ സൂക്ഷിക്കുന്ന ഈ ഉപ്പാകുന്ന നാം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഈ ഉപ്പിന്റെ വില ഇന്ന് ലോകത്തിന് അറിയാൻ മേല, നമ്മുടെ വില ഇന്ന് ലോകത്തിന് അറിയാൻ മേല. എന്നാൽ ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഈ ഉപ്പാകുന്ന സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഈ ഭൂമി ദ്രവിക്കാൻ പോവുകയാണ്, ഈ ലോകത്തിന് സമാധാനമില്ലാതെ വരാൻ പോവുകയാണ്, ഇതിനെ രുചിപ്പിക്കാൻ ആരുമില്ല. ഇന്ന് രുചിപ്പിക്കുന്നത് നമ്മളാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെന്നായ്ക്കിടെ അടുവിൽ കുഞ്ഞാറിനെ പോലാകുന്നു. പ്രൈസ്തലോ, കുഞ്ഞാറെന്തിനെ കാണിക്കുന്നു? സമാധാനത്തെ കാണിക്കുന്നു. ഇന്ന് ലോകത്തിൽ അല്പമെങ്കിലും സമാധാനമുള്ളത് നമ്മൾ ദൈവത്തിന്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഈ ചെന്നായ്ക്കിടെ അടുവിൽ നിന്ന് ഈ കുഞ്ഞാടാകുന്ന സഭ സ്വർഗത്തിലേക്ക് പോകും. പ്രൈസ്തലോ, ഈ ലോകം മുഴുവൻ ചെന്നായ്ക്കളെ കൊണ്ട് ശേഷിക്കാൻ പോവുകയാണ്. ഉത്തമയുത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ പ്രിയ മുള്ളുകളുടെ ഇടയിൽ താമര പുഷ്പം പോലെയാകുന്നു. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഈ താമര പുഷ്പത്തെ പരിശുദ്ധാത്മാവ് പറിച്ചെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ ലോകം മുഴുവൻ മുള്ളുകളെ കൊണ്ട് ശേഷിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കുക. നമ്മൾ നിരൂപിച്ച ഏഴ് കൂട്ടം കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇന്നുള്ളതും നാളെ അടുപ്പിലിരുന്നതുമായ വയലിലെ പുളിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ, അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം. ശലോമോൻ ജ്ഞാനികളുടെ ജ്ഞാനിയാണ്, വലിയ ജ്ഞാനിയാണ്. നമ്മുടെ കർത്താവ് പറയാണ്, ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. പ്രൈസ്തലോ, പ്രൈസ്തലോ, പ്രൈസ്തലോ. അപ്പോൾ കർത്താവ് പറയാണ്, അങ്ങനെയെങ്കിൽ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുളിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ, അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം. ഭാരപ്പെടുന്ന സഹോദര, ഭാരപ്പെടുന്ന സഹോദരി, എന്തിനു വിഷമിക്കുന്നു? വയലിലെ താമര എങ്ങനെ വളരുന്നു? ദുരൂപീൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിനും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും നിലനിർത്തി നിൽക്കാം. ഹല്ലേലൂയ്യ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു.